ഹലോ, എന്റെ ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് ഫ്രാൻസിസ്കോ. ഈ ഇന്റർമീഡിയറ്റ് ലെവലിലെ 9-ാം പാഠത്തിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, കഴിഞ്ഞ പാഠത്തിൽ ഞാൻ നിങ്ങൾക്ക് നൽകിയ വ്യായാമങ്ങൾ നിങ്ങൾ പരിശീലിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദെർബിൻ എന്നതിനെക്കുറിച്ചുള്ള ഈ മറ്റൊരു ക്ലാസ് എടുക്കാൻ നിങ്ങൾ തയ്യാറാണ്. പക്ഷേ ഇപ്പോൾ ദെർവോസ് ഉം ദെർവ ഉം തമ്മിലുള്ള വ്യത്യാസം അടിസ്ഥാന തലത്തിൽ നമ്മൾ കണ്ട ഒരു വിഷയമാണ്. നിങ്ങൾ ഈ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ രണ്ട് പദപ്രയോഗങ്ങളിൽ ഒന്നും നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഈ ക്ലാസ് കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ നിങ്ങൾ കാണേണ്ട ക്ലാസ് ഇതാണ്. ശരി, ഇപ്പോൾ സുഹൃത്തുക്കളെ, ഏകവചനത്തിലോ ബഹുവചനത്തിലോ ഒരു വിഷയമുള്ളപ്പോൾ ദെർബി എന്ന പദം ഉപയോഗിക്കാൻ പോകുന്നു. നമ്മൾ ദെർവോസ് ദെർവ എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വ്യത്യസ്തമായിരിക്കും. എന്തുകൊണ്ട്? കാരണം നിങ്ങൾക്ക് വിഷയം ഏകവചനത്തിലാണെങ്കിൽ നിങ്ങൾ ദെർവാസ് ഉപയോഗിക്കണം. നിങ്ങൾക്ക് ഒരു വിഷയം ബഹുവചനത്തിലാണെങ്കിൽ നിങ്ങൾ ദെർവ ഉപയോഗിക്കണം. ഈ രണ്ട് വിഷയങ്ങളുടെയും മറ്റ് ചില വ്യത്യാസങ്ങളും നിങ്ങൾ കണക്കിലെടുക്കേണ്ട ചില ദിശകളുമാണ് ഇവ. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കുക. ഈ നാല് വ്യായാമങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ അവയെ വിശകലനം ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ നമ്മൾ ഈ 1-ാം നമ്പർ ഉപയോഗിച്ച് ആരംഭിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് സന്ദർഭം മനസ്സിലാക്കാൻ ഇത് ചിത്രമായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കുന്നതിനും ഒരു വാക്ക് ഉപയോഗിക്കണോ അതോ മറ്റൊരു വാക്ക് ഉപയോഗിക്കണോ എന്ന് തീരുമാനിക്കുന്നതിനും സന്ദർഭം വളരെ പ്രധാനമാണ്. ഈ സാഹചര്യത്തിൽ മുമ്പുണ്ടായിരുന്നു, ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു എന്ന് ഉപയോഗിക്കണോ എന്ന് ഉപയോഗിക്കണോ എന്ന്. ശരി, അതിനാൽ ഇവിടെയുള്ള ഈ ചിത്രം കൊളംബിയയുടെ ചരിത്രത്തിന്റെ വളരെ സങ്കടകരമായ ഒരു ഭാഗത്തെ പ്രതിനിധീകരിക്കുന്നു. കാരണം 1985 ആർമെറ്റ് എന്നറിയപ്പെടുന്ന ഈ പട്ടണത്തിൽ ഒമായ ഉൾപ്പെടെ നിരവധി ആളുകൾ മരിച്ച ഒരു ദുരന്തമുണ്ടായിരുന്നു. ഇത് നമ്മുടെ രാജ്യത്തിന് ശരിക്കും സങ്കടകരമായ ഒന്നായിരുന്നു. ശരി, നിങ്ങൾ ഇതിനെക്കുറിച്ചും വാർത്തകളെക്കുറിച്ചും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് 1-ാം നമ്പർ വ്യായാമമുള്ളത്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ പട്ടണത്തിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. സന്ദർഭം ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ. നമ്മൾ അവിടെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് പണ്ട് നിലനിന്നിരുന്ന, വർത്തമാനത്തിലില്ലാത്ത, ഭാവിയിൽ ഉണ്ടാകാത്ത ഒന്നിനെക്കുറിച്ചാണ്. ഇത് ശ്രദ്ധിക്കുക. ഇനി എന്ത്? സമയത്തിലെ പാത, പട്ടണത്തിന്റെ ദൈർഘ്യം, ആ സമയത്ത് സംഭവിച്ച സാഹചര്യം എന്നിവയിലാണ് നമുക്ക് ഊന്നൽ നൽകുന്നത്. ഇവിടെ നമുക്ക് അനിശ്ചിതകാല കാലയളവുണ്ട്. കാരണം നമ്മൾ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് സംസാരിക്കുകയും മുൻ ക്ലാസിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. ശരി, ഇനി ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ സാഹചര്യത്തിൽ ദെർവോസ് ദെർവ എന്നിവ ഉപയോഗിച്ച് നമ്മൾ വാക്യങ്ങൾ പൂർത്തിയാക്കണം. നിങ്ങൾ ഇവിടെ ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? നമുക്കുള്ള വിഷയമനുസരിച്ച്, അതായത് നിരവധി ആളുകൾ, ഈ സാഹചര്യത്തിൽ ദെർവർ ആണ്. കാരണം നമ്മൾ പല ആളുകളെക്കുറിച്ചും സംസാരിക്കുന്നു. പല ആളുകളും ബഹുവചനമാണ്. അത് ബഹുവചനമാണെങ്കിൽ ഞാൻ ദെർവ ഉപയോഗിക്കണം. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ പട്ടണത്തിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ദയവായി ഇത് ശ്രദ്ധിക്കുക. നമ്മൾ ദെർവോസ് അല്ലെങ്കിൽ ദെർവ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് മുൻകാലങ്ങളിൽ നിലവിലുണ്ടായിരുന്നതും വീണ്ടും നിലനിൽക്കാൻ സാധ്യതയുള്ളതുമായ ഒന്നിനെക്കുറിച്ചാണ്. ഭാവിയിൽ എന്തെങ്കിലും നിലനിൽക്കാനുള്ള ഒരു തുറന്ന സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ തികച്ചും വ്യത്യസ്തമാണ്. ഭൂതകാലത്തിൽ നിലനിന്നിരുന്നതും ഇപ്പോഴും നിലനിൽക്കുന്നതുമായ ഒന്ന് വർത്തമാനത്തിലല്ല, അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകില്ല. അതൊരു വലിയ വ്യത്യാസമാണ്. സുഹൃത്തുക്കളെ, ഇവിടെ നമ്മൾ ദൈർഘ്യസമയത്തിന് പ്രാധാന്യം നൽകുന്നു. അവിടെ നമ്മൾ ദൈർഘ്യസമയത്തിന് പ്രാധാന്യം നൽകുന്നില്ല. കൂടാതെ നമുക്ക് അനിശ്ചിത സമയ കാലയളവോ നിശ്ചിത സമയ കാലയളവോ ഉണ്ടായിരിക്കാം. ഇവിടെ നമുക്കുള്ള ഈ നക്ഷത്രത്താക്കോൾ അത് ഒരു നിശ്ചിത സമയ കാലയളവിനോടൊപ്പമുള്ള പ്രവണത കാണിക്കുന്നു എന്നതാണ്. ശരി, നമ്മൾ ഇത് മിക്കപ്പോഴും ഒരു നിശ്ചിത സമയ കാലയളവിനൊപ്പം ഉപയോഗിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് ഇത് ഇതിനൊപ്പം ഉപയോഗിക്കാം. അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അതെ, ഇത് അനിശ്ചിത സമയ കാലയളവാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 34 വർഷങ്ങൾക്ക് മുമ്പ് എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. അത് ഒരു നിശ്ചിത സമയ കാലയളവാണ്. എന്തുകൊണ്ട് 34 വർഷങ്ങൾക്ക് മുമ്പ്? കാരണം ഇപ്പോൾ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നില്ല. നമ്മൾ 2019-ലാണ്. അപ്പോൾ അത് 34 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അതിനാൽ ഇത് വളരെ പ്രധാനമാണ്. പക്ഷേ സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് ഈ വാക്യങ്ങൾ ഉണ്ടെന്നത് വളരെ ശരിയാകില്ല. എന്തുകൊണ്ട്? കാരണം ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് പണ്ടുണ്ടായിരുന്നതും ഇപ്പോൾ ഉണ്ടാകാത്തതും ഭാവിയിൽ ഇനി ഉണ്ടാകാത്തതുമായ ഒന്നിനെക്കുറിച്ചാണ്. സുഹൃത്തുക്കളെ, ആ പട്ടണത്തിൽ ആളുകൾ താമസിക്കുന്നില്ലാത്തതിനാൽ അത് അതേ ദുരന്തമായിരിക്കില്ല. അതുകൊണ്ടാണ് അത് വീണ്ടും സംഭവിക്കില്ല. രണ്ടാമത്തെ നമ്പർ ഉപയോഗിച്ച് നമുക്ക് തുടരാം. ഇതാണ് സന്ദർഭം. ദയവായി അത് വിശകലനം ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ മേൽക്കൂരയിൽ ഒരു പൂച്ച ഉണ്ടായിരുന്നു. ഞാൻ ഇത് പറയുമ്പോൾ പണ്ടുണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ എന്തോ ഒന്ന് കാരണം. പൂച്ച ചത്തുപോയോ അതോ പൂച്ച മറ്റൊരു വീട്ടിൽ താമസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാ ദിവസവും രാവിലെ അനിശ്ചിതകാല കാലയളവ് എന്ന് പറയുമ്പോൾ പഴയ സമയത്തിന് പ്രാധാന്യം നൽകുന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വാക്യം ഒരു ഉണ്ടായിരുന്നു എന്ന വാക്യത്തിലേക്ക് മാറ്റേണ്ടി വരുമ്പോൾ നമ്മൾ അത് വിശകലനം ചെയ്യണം. അതിനാൽ ഈ സാഹചര്യത്തിൽ നമ്മൾ ഒരു പൂച്ചയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനാൽ അത് ഏകവചനമാണ്. ഈ സാഹചര്യത്തിൽ ഇവിടെ ശരിയായ ഓപ്ഷൻ ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും രാവിലെ മേൽക്കൂരയിൽ ഒരു പൂച്ച ഉണ്ടായിരുന്നു. പക്ഷേ ശ്രദ്ധിക്കുക, കാരണം നമ്മൾ എല്ലാ ദിവസവും രാവിലെ പറയുമ്പോൾ അത് വിചിത്രമായി തോന്നുന്നു. സ്പാനിഷിൽ പോലും ഇത് വിചിത്രമായി തോന്നുന്നു. ഇത് നോക്കൂ. ഇതിന് വ്യക്തമായ അർത്ഥമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എല്ലാ ദിവസവും രാവിലെ ഉപയോഗിക്കുന്ന അതേ സമയം ഉപയോഗിക്കാത്തത്. എനിക്കിത് ഇതിനൊപ്പം പൊരുത്തപ്പെടുത്തേണ്ടി വന്നു. ഉദാഹരണത്തിന്, ഇന്ന് രാവിലെ മേൽക്കൂരയിൽ ഒരു പൂച്ച ഉണ്ടായിരുന്നു. കഴിഞ്ഞ കാലത്ത് സംഭവിച്ചതും ഭാവിയിൽ നിലനിൽക്കാൻ സാധ്യതയുള്ളതുമായ എന്തോ ഒന്ന്, കാരണം ഒരുപക്ഷേ നാളെയുടെ അവസാനത്തിലോ അടുത്ത ആഴ്ചയിലോ പൂച്ച വീണ്ടും മേൽക്കൂരയിലുണ്ടാകും. ശരി, മുൻകാലങ്ങളിൽ നിലനിന്നതും വീണ്ടും നിലനിൽക്കാൻ സാധ്യതയുള്ളതുമായ ഒന്ന്. അടിസ്ഥാനപരമാണ്. നിങ്ങളുടെ ശ്രദ്ധയും അടിസ്ഥാനപരമാണ്. ഈ വ്യായാമം നമ്പർ 3 നോക്കൂ. ഇതാണ് സന്ദർഭം. സുഹൃത്തുക്കളെ, ഈ കാട്ടിൽ മുമ്പ് ദിനോസറുകൾ ഉണ്ടായിരുന്നോ? ശരി, നമ്മൾ സംസാരിക്കുന്നത് ദിനോസറുകളെക്കുറിച്ചാണ്. ദിനോസർ ഇനി നിലനിൽക്കില്ല. അവ വർത്തമാനകാലത്തല്ല, ഭൂതകാലത്തിലാണ് നിലനിന്നിരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഒരു പ്രശ്നവുമില്ലാതെ അവിടെ ഉപയോഗിക്കാൻ കഴിയുന്നത്. സമയത്തിൽ ഊന്നൽ നൽകുന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ നമുക്കുള്ള വാക്യത്തിൽ നമുക്ക് ഒരു ഓഫ് ടൈം പിരീഡ് ഇല്ല. പക്ഷേ അത് പ്രശ്നമല്ല. ശരി, അതിനാൽ ഞങ്ങൾക്ക് ഇതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഈ വാക്യത്തെ ദെർവോസ്, ദെർവ എന്നീ വാക്യങ്ങളിലേക്ക് മാറ്റാം. സുഹൃത്തുക്കളെ, നമ്മൾ സംസാരിക്കുന്നത് ദിനോസറുകളെക്കുറിച്ചാണ്. ഇവിടെ ശരിയായ ഓപ്ഷൻ ഏതാണ്? ഇവിടെ ദെർവയാണ്. പക്ഷേ എനിക്ക് ദെർവ ഹിർ എന്ന് എഴുതാൻ കഴിയില്ല. ഇതൊരു ചോദ്യമായതിനാൽ ഞാൻ ഇത് പൊരുത്തപ്പെടുത്തണം. അതിനാൽ ഈ കാട്ടിൽ ദിനോസറുകൾ ഉണ്ടായിരുന്നിടത്തേക്ക് ഞാൻ എവിടേക്ക് നീങ്ങണം? അത് വളരെ ശരിയായ വാക്യമാണ്. പക്ഷേ സന്ദർഭമനുസരിച്ച് ഇത് ഇവിടെ ഉപയോഗിക്കില്ല. ശരി, മുമ്പുണ്ടായിരുന്നു. ശരി, ഇപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് 4 നമ്പറിൽ തുടരാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ സർവകലാശാലയിൽ നമുക്ക് ഇവിടെയുള്ളത്ര അധ്യാപകർ ഉണ്ടായിരുന്നില്ല. അതാണ് സന്ദർഭം. ഇവിടെ 4 നമ്പറിലേക്ക് ശ്രദ്ധിക്കുക. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ്, ഇവിടെ ശരിയായ ഉത്തരം എന്താണ്? ഈ കേസിൽ ഇത്രയധികം അധ്യാപകരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അവിടെ മറ്റെന്താണ് ഉണ്ടായിരുന്നത്? കാരണം നമ്മൾ സംസാരിക്കുന്നത് മെനി ടീച്ചർ എന്നത് ബഹുവചനമാണ്. പക്ഷേ ഇത് ഒരു നെഗറ്റീവ് വാക്യമാണ്. അതിനാൽ ഞാൻ അത് ഒരു നെഗറ്റീവ് രൂപത്തിലും ഇടേണ്ടി വന്നു. അതിനാൽ നിങ്ങൾക്ക് ഇത് ഇതുപോലെ ഉപയോഗിക്കാം. ഉണ്ടായിരുന്നില്ല, ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഇതുപോലുള്ള ഷോർട്ട് ഫോമിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാനും കഴിയും. ഈ സർവകലാശാലയിൽ ഇത്രയധികം അധ്യാപകർ ഉണ്ടായിരുന്നില്ല. സുഹൃത്തുക്കളെ, രണ്ട് ഓപ്ഷനുകളും ശരിയാണ്. അത് സന്ദർഭത്തെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുമെന്നും അടുത്ത ക്ലാസ് കാണാമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ബൈ ബൈ.